വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ ദൈവം അവസരം നമുക്ക് നൽകിയല്ലോ. കൊരിന്ത്യ ലേഖന പഠനത്തോടുള്ള അനുബന്ധിച്ചാണല്ലോ നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒന്നും രണ്ടും അധ്യായത്തെ പറ്റി ചിന്തിക്കുവാൻ ദൈവം നമുക്ക് സഹായിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മൂന്നാം അധ്യായമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു അധ്യായമാണ് മൂന്നാം അധ്യായം. വളരെ ആത്മീയമായ പശ്ചാത്തലത്തെ, സഭയുടെ ആത്മീയമായ പശ്ചാത്തലത്തെപ്പറ്റി, അല്ലെങ്കിൽ സഭയുടെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി കൊരിന്ത്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആധുനിക സഭാ നേതാക്കന്മാർക്ക് ഒരു മാതൃകയായി, ഒരു മുന്നോടിയായി ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കോരിന്ത്യർ ആത്മീയമായി വളർന്നിട്ടില്ല എന്ന് അപ്പോസ്തലൻ പറയുന്നു. അവരെ ജഡീകരെന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഭൗതിക ശരീരമുള്ളവരെന്നോ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരെന്നോ അല്ല. ആ അർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ജഡീകരാണ്. എന്നാൽ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളുടെ ഇടയിൽ നിലവിലിരുന്ന ഈർഷ്യയും പിണക്കവും കക്ഷിഭിന്നതയുമാണ് ജഡീകത്വത്തിൻ്റെ പ്രദർശനമായി പൗലോസ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ പറഞ്ഞ വാക്യത്തിൽ നിന്ന് ജഡീകന്മാർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തീയ വിശ്വാസത്തിൽ പക്വതയില്ലാത്തവരെ ആത്മീയ ശിശുക്കളായി എണ്ണിയിരിക്കുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: കട്ടിയായുള്ള ആഹാരം ഭക്ഷിക്കാതെ എന്നും ശിശുക്കൾ പാൽ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവർ വളർച്ച പ്രാപിക്കുകയില്ല. അതുപോലെ ആത്മീയ ശിശുക്കൾ ദൈവവചനം നന്നായി ഗ്രഹിച്ച് അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ആത്മീയമായി വളരുവാൻ കഴിയുകയില്ല. പൗലോസ് ആദ്യമായി കൊരിന്ത്യയിൽ ചെന്നപ്പോൾ രക്ഷയുടെ സന്ദേശം അവരെ അറിയിച്ചു. ദൈവവചനത്താൽ അവർ വീണ്ടും ജനനം പ്രാപിച്ച് അന്ന് അവർ ക്രിസ്തുവിൽ വെറും ശിശുക്കൾ മാത്രമായിരുന്നു. ആ അവസ്ഥയിൽ തന്നെ പിൽക്കാലത്തും അവർ ജീവിക്കുന്നു എന്നാണ് ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തമ്മിൽ തമ്മിൽ പിണക്കവും വിദ്വേഷവും ഈർഷ്യയും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ജഡീകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഇല്ലാത്ത ലേഖനം 5:19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു: ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈർഷ്യയും പിണക്കവും. ഒന്നാം അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ കൊരിന്ത്യ സഭയിൽ ദൈവവചനത്തിലും ദൈവീക പരിജ്ഞാനത്തിലും സമ്പന്നനായി തീർന്നവർ ഉണ്ടായിരുന്നു. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരുന്നവരുമായിരുന്നു. ഇത്രയും ഗുണഗണങ്ങൾ നിറഞ്ഞ ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. എന്നാൽ ചിലർ ഈ മൂന്ന് വിഷയങ്ങളും അജ്ഞാനികൾ ആയിരുന്നു. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ അത്രേ കക്ഷി ഭിന്നതകൾ ഉള്ളത്. അവരെയും പൗലോസ് സംബോധന ചെയ്യുന്നത് സഹോദരന്മാരെ എന്നാണ്. ഭക്ഷണമല്ല പാലത്രേ തന്നത്. രണ്ടാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് ഒരു യഹൂദ ഉപമയാണ്. റബിമാരുടെ എഴുത്തുകളിലും ഫൈലോയിലും ഇത് കാണാം. കൊരിന്ത്യർ ആത്മീയമായി വളർച്ച പ്രാപിച്ചിട്ടില്ല എന്നത് ശക്തീകരിച്ച് പറയുവാനാണ് ഈ ഉപമ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സാദൃശ്യം മറ്റു ചില വേദവാക്യങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രായ ലേഖനം 5:1 ഒന്ന് പത്രോസ് 2:2 നമുക്ക് ഇവിടെ കാണിക്കുന്നു. ഇവിടെ പാൽ എന്നതിന് ക്രൂശിൻ്റെ വചനം എന്നും ഭക്ഷണം എന്നതിന് ദൈവത്തിൻ്റെ രഹസ്യവും മറഞ്ഞിരിക്കുന്നതുമായ ജ്ഞാനം എന്നും അർത്ഥം കൊടുക്കാം. കൊരിന്തിലെ വിശ്വാസികൾ ഉന്നതമായ ജ്ഞാനം ഗ്രഹിക്കാൻ പ്രാപ്തരായിത്തീർന്നിട്ടില്ല. കാരണം അവരുടെ ഇടയിൽ കക്ഷി ഭിന്നതകൾ നിലനിൽക്കുന്നിടത്തോളം അവർക്കതിന് സാധിക്കുകയുമില്ല. ഇവിടെ മൂന്നാം അധ്യായത്തിൽ ഭിന്നതകളുടെ കാരണം അപ്പോസ്തോലന്മാരുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. മൂന്നാം അധ്യായം 5 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഇതിനെ സംബോധന ചെയ്യുന്നത്. പൗലോസിൻ്റെയോ അപ്പല്ലോസിൻ്റെയോ പക്ഷക്കാർ എന്ന് നിനയ്ക്കാതെ ആത്മീയ വളർച്ച നൽകുന്ന ദൈവത്തിൽ ഏറ്റവും ആശ്രയിക്കണമെന്ന് സ്പഷ്ടമാകുന്നു. ഭിന്നതകൾക്കെതിരായ നാലാമത്തെ വാദമുഖം ഈ ഭാഗത്ത് അപ്പസ്തോലൻ അവതരിപ്പിക്കുന്നു. അവരുടെ പേരിൽ അവർ കക്ഷികൾ രൂപീകരിച്ചുവോ? അവ അപ്പസ്തോലന്മാർ എങ്ങനെയുള്ളവരാണെന്ന് ഈ ഭാഗത്ത് പറയുന്നു. ഒന്നാമതായി, അവർ കൂട്ടുപ്രവർത്തകരാണ്. 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമതായി, അവർ ദൈവീയ മന്ദിരം പണിയുന്നവരാണ്. 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, പൗലോസ് കൗരിന്ത്യയിൽ വേല ആരംഭിച്ചു, സഭ സ്ഥാപിച്ചു. അപ്പല്ലോസ് പിന്നീട് കൗരിന്ത്യയിൽ പോയി ശ്രേഷ്ഠമായി സുവിശേഷ ഘോഷണം നടത്തി, ദൈവം വളരുമാറാക്കി. അപ്പല്ലോസിനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് പൗലോസും അപ്പല്ലോസുമായുള്ള ബന്ധം ഇവിടെ താൻ വിശദീകരിക്കുന്നു. എല്ലാ അപ്പോസ്തലന്മാരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണെന്ന് ശക്തീകരിച്ച് പറയുന്നു. അവർ ആരാണ് എന്നതിനേക്കാൾ എന്തായിരിക്കുന്നു എന്നതാണ് പ്രാധാന്യം. ആകയാൽ ഒരു മനുഷ്യനും തന്നിൽ തന്നെ പ്രശംസിക്കുവാനില്ല, നേതാക്കന്മാരിലും പ്രശംസിപ്പാനില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രം ആയിരിക്കണം പ്രശംസ. ഇന്നും ക്രിസ്തീയ സഭകളിൽ ഭിന്നതകൾ കാണുന്നത് മനുഷ്യരെ ശ്രേഷ്ഠരായി എണ്ണി അവരുടെ തത്വങ്ങളെ പിൻപറ്റുന്നത് കൊണ്ടാണ്. ദൈവീക ശുശ്രൂഷ ചെയ്യുന്നവർ സുവിശേഷ വയലിലെ വേലക്കാർ ആണ്. അവരെ പ്രതി ഭിന്നതകൾ ഉണ്ടാക്കുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നാണ്. ആധുനിക സഭകൾക്ക് അല്ലെങ്കിൽ ആധുനിക സഭാ നേതാക്കന്മാർക്ക് മാതൃകയായി ഈ അധ്യായം ഇന്നും ദൈവവചനത്ത് നിലനിൽക്കുന്നു. 7-ാം വാക്യം ചിന്തിക്കുമ്പോൾ, ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. കൃഷിയിൽ നിന്നുള്ള സാദൃശ്യം എടുത്തുകൊണ്ടാണ് അപ്പല്ലോസിൻ്റെയും പൗലോസിൻ്റെയും പ്രവർത്തനങ്ങളെ ഇവിടെ വിശദീകരിക്കുന്നു. പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു എന്ന് പ്രസ്താവിച്ചതിന് ശേഷം നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെയാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതിൻ്റെ ചിന്തിക്കുകയാണെങ്കിൽ സഭാ നേതാക്കന്മാരും സുവിശേഷ വേലക്കാരും ദൈവസന്നിധിയിൽ ഒരുപോലെയാകുന്നു. പൗലോസ് സ്ഥാപിച്ച സഭയിൽ വാഗ്മിയായ അപ്പല്ലോസ് വന്ന് പ്രസംഗിച്ചതിൽ പൗലോസിന് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇവിടെ അത്രേ താഴ്മയും വിനയവും ഐക്യതയും വെളിപ്പെടേണ്ടത്. നേതൃത്വ നിരയിലുള്ളവരും സാധാരണക്കാരും ആയ സുവിശേഷകരെല്ലാം ഒരുപോലെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകുന്നു. ചില നേതാക്കന്മാരുണ്ട്, പൊതുവേ പറയുമ്പോൾ അവർ സുവിശേഷ വേലക്കാർ, അതായത് അതിൻ്റെ പ്രവർത്തകരോട് വളരെ പുച്ഛമായ രീതിയിലാണ് അവരുടെ ഇടപാട്. അത് ഒരിക്കലും ശരിയല്ല. നേതാക്കന്മാർ സുവിശേഷ വേലക്കാരും, അതായത് സാധാരണ പ്രവർത്തകരും ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. അതുകൊണ്ട് നേതാക്കന്മാരെ ബഹുമാനിക്കേണ്ട എന്നോ അനുസരിക്കേണ്ട എന്നോ അല്ല, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് നാം ബഹുമാനം കൊടുത്തിരിക്കണം. സ്നേഹിക്കേണ്ടവരെ നാം സ്നേഹിക്കണം, അനുസരിക്കേണ്ടവരെ നാം അനുസരിക്കണം, കരുതേണ്ടവരെ നാം കരുതണം. അവ ക്രിസ്തീയ ധർമ്മമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രവർത്തനമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ആത്മീയ വളർച്ചയ്ക്ക് മുഖാന്തരം യേശു പറഞ്ഞ ഉപമയിലും വിത്ത് രഹസ്യമായി വളരുന്നതിനെക്കുറിച്ചുള്ള ആ ഉപമ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പൗലോസിൻ്റെയും അപ്പുല്ലോസിൻ്റെയും പ്രവർത്തനങ്ങൾ അന്യോന്യം ബന്ധപ്പെട്ടവയാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. 8-ാം വാക്യത്തിൽ ഇവിടെ നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ, ശ്രദ്ധിക്കുക, പൗലോസിൻ്റെയും അപ്പല്ലോസിൻ്റെയും പ്രവർത്തനങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം അവർ ഒരേ യജമാനൻ്റെ വേലക്കാരും അവരുടെ ലക്ഷ്യം ഒന്നുമാണ്. ഇവർ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവഹിതപ്രകാരം ആയിരിക്കണം. അതായത് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് വേണം. 8-ാം വാക്യത്തിൽ വീണ്ടും കാണുന്നു, അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി. എല്ലാം കൃപയാലാണെന്ന് പറയുന്ന പൗലോസ് കൂലിയെപ്പറ്റിയും പ്രതിഫലത്തെപ്പറ്റിയും പറയുന്നത് നമുക്ക് അത്ഭുതമായി തോന്നാം. ഈ ലേഖനത്തിൽ തന്നെ 4 പ്രാവശ്യം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. 3-ാം അധ്യായം 8-ാം വാക്യം, 3-ാം അധ്യായം 14-ാം വാക്യം, 9-ാം അധ്യായം 17-ും 18-ും വരെ ഉള്ള വാക്യങ്ങൾ. 9-ാം വാക്യം ശ്രദ്ധിക്കുക, നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ. 9-ാം വാക്യം, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ഇവിടെ 2 ഉപമകൾ ഉപയോഗിക്കുന്നു. സഭ ദൈവത്തിൻ്റെ കൃഷിയാണ്. സഭാ ശുശ്രൂഷകർ നടുന്നവരും നനയ്ക്കുന്നവരുമാണ്. 2, സഭ ദൈവത്തിൻ്റെ ഗൃഹ നിർമ്മാണം. ഈ സാദൃശ്യം മറ്റു ചില ഭാഗങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം, 1 തിമൊഥെയൊസ് 3:5. ഈ 2 വാക്യങ്ങളിലും പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിനാണ്. 10-ാം വാക്യം, അവർ ദൈവമന്ദിരം പണിയുന്നവരാണ്. ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു എന്ന് പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നു. കൊരിന്ത് സഭയ്ക്ക് അടിസ്ഥാനമിട്ടത് പൗലോസ് ആണല്ലോ. ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പി, വൈസ് മാസ്റ്റർ ബിൽഡർ, ദൈവകൃപയാൽ മാത്രമാണ് അത് സാധിക്കുന്നത്. പൗലോസ് അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദൈവകൃപ നിമിത്തമാണ്. ഈ അടിസ്ഥാനത്തിന് മേലാണ് അപ്പല്ലോസ് പണി ചെയ്തതെന്ന് സൂചിപ്പിക്കുന്നു. ഒരാൾ അടിസ്ഥാനമിടുകയും വേറൊരാൾ അതിൻ്റെ മീതെ പണിയുകയും ചെയ്യുന്നതിൽ യാതൊരു അപാകതയുമില്ല എന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണ ഭവനങ്ങൾക്ക് പണിയുമ്പോൾ സാധാരണ അടിസ്ഥാനമിട്ടതിന് ശേഷം ആ വ്യക്തികളെ കൊണ്ട് തന്നെ അതിൻ്റെ കെട്ടിടം മുകളിലോട്ട് പണിഞ്ഞില്ലെങ്കിൽ സാധാരണ അവർക്ക് വിരോധം തോന്നാറുണ്ട്. അവർ പിന്നീട് വളരെ പ്രയാസം അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പറയുമ്പോൾ ഇങ്ങനെ ആത്മീയ പ്രവർത്തനം ചെയ്യുന്നതിൽ ഒരാൾ അടിസ്ഥാനമിടുകയും വേറെ അതിൻ്റെ മീതെ പണിയുകയും ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, അപാകതയുമില്ല എന്ന് പൗലോസ് ഇവിടെ കാണിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ വളരെ കരുതലോടുകൂടി വളരെ ദൈവകൃപയിൽ ആണ് പണി വഹിക്കേണ്ടതെന്ന് ഇവിടെ പൗലോസ് സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദൈവ മന്ദിരത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. വചനം വായിക്കു പറയുന്നു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. എന്തുകൊണ്ടാണ് പൗലോസ് ഇത് ഊന്നി പറയുന്നത്? കേഫാവിൻ്റെ കക്ഷക്കാർ, കേഫാവാണ് സഭയുടെ അടിസ്ഥാനം എന്ന് അവകാശവാദം മുഴക്കിയത് കൊണ്ട് ആയിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. പത്രോസ് ആകുന്ന പാറമേൽ സഭയെ പണിയുമെന്ന് കർത്താവ് അറിയി ചെയ്തതെന്ന് പറയുന്നവരുണ്ട്. അതിന് യാതൊരു തെളിവും ബൈബിളില്ല. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നീ പത്രോസ് ആകുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. പെട്രോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം പാറക്കഷ്ണം എന്നാണ്. ക്രിസ്തുവത്രേ സഭയുടെ മൂലക്കല്ല്, അതാ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പത്രോസിൻ്റെ മേൽ പത്രോസിന് കേഫ എന്ന പേര് നൽകുകയും അവൻ്റെ മേൽ സഭ പണിയുകയും ചെയ്യുന്നുള്ള സഭാ പാരമ്പര്യം അവലംബമാക്കിയിട്ടായിരിക്കാം മേൽപ്പറഞ്ഞ അവകാശവാദം ഉന്നയിക്കപ്പെട്ടത്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും സഭയുടെ തൂണുകളായി ആത്മീയ സഭ പരിഗണിച്ചിരുന്ന ഗലാത്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. ഒന്നാം വാക്യത്തിൽ സഭയുടെ കെട്ടുപണിയെക്കുറിച്ച് തുടരെ വിശദീകരിക്കുന്നു. രണ്ട് വിധത്തിലുള്ള പദാർത്ഥങ്ങളാൽ പണിയപ്പെടുന്നതിനെക്കുറിച്ച് അത്രേ വിചിന്തനം ചെയ്തിരിക്കുന്നത്. പൗലോസ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കെട്ടിടം പണിക്കായി ഉപയോഗിക്കുന്നതല്ല, വെള്ളിയും പൊന്നും മറ്റും ആഭരണങ്ങളായി ഉപയോഗിക്കും. മരം, പുല്ല്, വൈക്കോൽ തുടങ്ങിയവ ആരാണ് പണിക്കായി ഉപയോഗിക്കുന്നത്? ഇതിൽ മൂലപദാർത്ഥങ്ങൾ വളരെ വിലയേറിയതാണ്, രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ടതോ വില കുറഞ്ഞതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പൗലോസ് രണ്ട് താരതമ്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചിന്തിക്കാം. വിലയുള്ളതും വില ഇല്ലാത്തതും തമ്മിലുള്ള താരതമ്യം, തീ കത്തുന്നതും തീ കത്താത്തതുമായ ന്യായവിധിയെക്കുറിച്ചുള്ള സൂചനയായിരിക്കാം ഈ താരതമ്യത്തിൻ്റെ പിന്നിലുള്ളത്. സാധാരണ പറയുന്നത് പോലെ രക്ഷിക്കപ്പെട്ടതും രക്ഷിക്കപ്പെടാത്തതുമായ ആളുകളെക്കുറിച്ചല്ല ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ദൈവസഭയുടെ പ്രവർത്തനത്തിൽ വിവിധ ആളുകൾ പങ്കെടുക്കുന്നു, വിവിധ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, അവർക്ക് വിവിധ തരത്തിലുള്ള പ്രതിഫലങ്ങൾ ലഭിക്കുന്നു. വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയുണ്ട്. ഒരു മനുഷ്യൻ വിലയേറിയ ഒരു നിധി കണ്ടിട്ട് തൻ്റെ സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ നിധി ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന വയൽ വാങ്ങി എന്ന ഉപമ കർത്താവ് പ്രസ്താവിച്ചിട്ടുണ്ട്. വയൽ സുവിശേഷവും നിധി ക്രിസ്തുവുമാണ്. യേശു ക്രിസ്തുവിനെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് സകലവും ത്യജിച്ച് സുവിശേഷം പോലെ പ്രവർത്തിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ന്യായസ്ഥാനത്ത് മുമ്പാകെ നിൽക്കുമ്പോൾ യോഗ്യമായ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മേൽ വിലയേറിയ പ്രവർത്തനങ്ങൾ ചെയ്തവർക്ക് ചെയ്യുകൊണ്ട് ശോധന അഥവാ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ചെയ്ത ശേഷം ഉത്തമമായ പ്രതിഫലം ലഭിക്കുന്നു. 13-ാം വാക്യത്തിൽ ആ ദിവസം അതിനെ വെളിവാക്കും. ആ ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് ന്യായവിധി ദിവസം എന്നത്രേ. മലാഖി പുസ്തകം 4-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളും തെസ്സലോനിക്യ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം അന്ത്യ ദിവസത്തെ തീയോട് ബന്ധപ്പെടുത്തി ചിന്തിച്ചിരിക്കുന്നു. 14-ാം വാക്യം യഥാർത്ഥ അടിസ്ഥാനത്തിൽ മേൽ പണിത ഒരുത്തുവൻ്റെ പ്രവൃത്തി തീയെ നശിക്കാതിരിക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും, എന്നാൽ മറിച്ച് സംഭവിക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം നഷ്ടപ്പെടും, താനോ രക്ഷിക്കപ്പെടും. രക്ഷ പ്രതിഫലത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ രക്ഷ പ്രവർത്തനത്തിൻ്റെ ഫലമല്ല. തീയിൽ കൂടി എന്ന പോലെ അഗ്നിക്കിരകയായ ഒരു ഭവനത്തിൽ നിന്ന് ഒരുവൻ ഓടി രക്ഷപ്പെടുന്ന പോലെ ശരിയായി പണിയാത്ത ഒരു ശുശ്രൂഷകൻ രക്ഷ പ്രാപിക്കുമെങ്കിലും അവൻ്റെ പണിയും പ്രതിഫലവും നശിച്ചു പോകും. ഇവിടെ പറഞ്ഞ വാക്യങ്ങൾ ദൈവവചന അനുസരണമായുള്ള പ്രതിഫലം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തുമ്പാകെയുണ്ട്. കർത്താവിൻ്റെ വരവെങ്കിൽ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കും. വചനം പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ നിലനിൽക്കുന്ന പ്രതിഫലം, നിലനിൽക്കാത്തതായ പ്രതിഫലം, പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നില്ല എങ്കിൽ പ്രതിഫലത്തിന് ഛേദം വരും. 16-ാം വാക്യം ഇതുവരെയും ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന കെട്ടിടത്തിൻ്റെ രൂപം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് അത് ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് 16-ാം വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ. വളരെ ഗൗരവമായ ഒരു ചോദ്യചിഹ്നമായി നമുക്കിത് കാണേണ്ടതാണ്. അടുത്ത വാക്യം, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ഇവിടെ അത് ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമായിട്ടാണ് ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത്. യഹൂദന്മാരുടെ വെളിപ്പാട് സാഹിത്യത്തിൽ അന്ത്യകാലത്ത് യഹോവ ഒരു ആലയം പണിത് അതിൽ വസിക്കുമെന്ന് പറയുന്നു. ഹാനോക്ക് 91:13 യുഗാന്ത്യപരമായ ഈ പ്രതീക്ഷ പുതിയ നിയമത്തിൽ ആത്മീയമാക്കി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കൊരിന്ത് സഭയെ ദൈവമന്ദിരമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഭയെ ഭിന്നിക്കുന്നവർ ശ്രമിക്കുന്നവർ അശുദ്ധമായ പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഭിന്നതകൾ ദൈവത്തിൻ്റെ മന്ദിരമായി സഭയെ അശുദ്ധമാക്കുന്നതാണ്. സഭ ദൈവത്തിൻ്റെ മന്ദിരമെന്ന ആശയം പൗലോസിൻ്റെ മറ്റു ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഭ പരിശുദ്ധാത്മാവിൻ്റെ ആവാസ സ്ഥലമായതിനാൽ വിശുദ്ധമാണ്. കക്ഷി മത്സരങ്ങൾ മൂലം സഭയിൽ ഛിദ്രമുണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ശിക്ഷിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സഭകൾ ഭിന്നിപ്പിക്കുന്നവർ ഈ വചനം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വ്യക്തിയുടെ താല്പര്യപ്രകാരം സഭകൾ ഒരിക്കലും ഭിന്നിക്കരുത്. അതുകൊണ്ട് വിശ്വാസികൾ അതിനെ ഒരിക്കലും കൂട്ടു നിൽക്കരുതെന്ന് പൗലോസ് ആധുനിക സഭയെ ഈ വചനം കൊണ്ട് പ്രബോധിപ്പിക്കുന്നു. അതിൻ്റെ 18-ാം വാക്യത്തിൽ അവർ കൊരിന്ത്യരുടെ വകയാണ്. യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു പ്രത്യേക വാദരീതി സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ സകലവും കോരിന്തർക്കുള്ളതാണെന്നും എന്നാൽ അവർ ക്രിസ്തുവിനുള്ളതാണെന്നും അപ്പോസ്തലൻ പറയുന്നു. ഒരു ക്രിസ്ത്യാനി തനിക്ക് തന്നെ ജ്ഞാനി എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് സ്വയം വഞ്ചനയാണ്. സഭയിൽ കയറിപ്പറ്റി സ്ഥാനമാനങ്ങൾ ലഭിച്ച് എങ്ങനെയും ഒരു സഭ തല്ലിക്കൂട്ടി ജീവിതം നയിക്കുവാൻ, അല്ലെങ്കിൽ അത് സുവിശേഷ വേലയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്ക് ഇതൊരു മുന്നോടിയാണ്. ബൈബിൾ കോളേജുകളിലും സെമിനാറുകളിലും പഠിച്ച് ബുദ്ധിജീവികളും വാഗ്മികളും ആയിത്തീരണമെന്നാണ് പലരുടെയും വാഞ്ച. അത് തെറ്റാണെന്ന് പറയുന്നില്ല പ്രത്യുത. പഠിതാക്കൾ ആത്മശക്തിയിലും ക്രിസ്തുവിനുള്ള ബന്ധത്തിലും വർദ്ധിച്ചു വരയണം. അതുകൊണ്ട് ജ്ഞാനം സമ്പാദിക്കേണ്ട എന്നല്ല, ജ്ഞാനം സമ്പാദിക്കണമെന്ന് ആയിരിക്കണമെന്ന് ദൈവീയ വചനത്തിൽ ജ്ഞാനിയായിരിക്കണമെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ജ്ഞാനിയാകേണ്ടതിനെ യഥാർത്ഥ ജ്ഞാനം, അതായത് ദൈവത്തെ അറിയണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭോഷനായി തീരട്ടെ, ലോകപ്രകാരം ഭോഷനായി തീരണം, അതായത് ക്രൂശിൻ്റെ വചനം ലഭിക്കണം, വചനത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ വചനം സ്വീകരിക്കണം. ലോകജ്ഞാനികളുടെ കൗശലം കണ്ട് ദൈവം അവരെ പിടിച്ച് വിളിയിൽ കൊണ്ടുവന്നു. കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നറിയുന്നു. 94-ാം സങ്കീർത്തനം ശ്രദ്ധിക്കുക. ദൈവ സകല മനുഷ്യരുടെയും വിചാരങ്ങളെ അറിയുന്നു, ഒന്നും ദൈവസന്നിധാനത്തിൽ മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ലോകജ്ഞാനം ഏതുമില്ല എന്ന് പൗലോസ് വളരെ ശക്തമായി പ്രസ്താവിക്കുന്നു. ശ്രദ്ധിക്കുക, പൗലോസിൻ്റെ പശ്ചാത്തലം ശ്രദ്ധിക്കുമ്പോൾ വളരെ ജ്ഞാനം സമ്പാദിച്ച വ്യക്തിയാണ്. ദൈവവചനത്തിലും അല്ലാതെയുമുള്ള ജ്ഞാനം പൗലോസിനുണ്ട്. എന്നാൽ താൻ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ജ്ഞാനം, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവമുമ്പാകെ ഭോഷത്തമാണെന്ന് പറയുന്നു. അതിന് ഉദാഹരണമായി താൻ ഉദ്ദേശി ഉദ്ധരണി എടുത്തിരിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്നാണ്. 2-ാമത്തേത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 94-ാം സങ്കീർത്തനം 11-ാം വാക്യമാണ്. 21-ഉം 22-ഉം വാക്യങ്ങൾ മുകളിൽ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ ഭക്തിയോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ അവസരോചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. വിവിധ തരത്തിലുള്ള ഭക്തി, അല്ലെങ്കിൽ യഹോവ ഭക്തിയെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ വചനത്തിലെ ഒന്നാമതായി കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, രണ്ടാമതായി യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. സദർശവാക്യം 1-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ ഈ ജ്ഞാനമൊക്കെ ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ദൈവവചനം സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനമെന്ന് പറയുന്നത്. 21-ഉം 22-ഉം വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ വെളിച്ചത്തിൽ ഏറ്റവും ജ്ഞാനിയായവർ പോലും ദൈവം മുമ്പാകെ നിസാരന്മാരാകൊണ്ട് മനുഷ്യരിൽ പ്രശംസിക്കരുതെന്ന് പൗലോസ് ഊന്നി പറയുന്നു. എൻ്റെ അവസാന വാക്യം, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസ് പറയുന്ന ലിസ്റ്റിൽ കൊരിന്ത്യർ ആദരണീയരായി കരുതുന്നത് അപ്പോസ്തോലന്മാരെ മാത്രമല്ല, ഉദാഹരണമായി പറയാൻ പൗലോസ് അപ്പോലോസ് കേഫ മാത്രമല്ല, ലോകത്തെയും മനുഷ്യ ജീവിതത്തോട് ബന്ധപ്പെട്ട സകലത്തെയും ഉൾപ്പെടുന്നു. ഈ ഭാഗവും റോമാലേഖനം 8-ാം അധ്യായം 33-ാം വാക്യം തമ്മിൽ വളരെ വ്യക്തമായ സാമ്യമുണ്ട്. അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള അപ്പോസ്തോലന്മാരും ലോകവും അതിൻ്റെ വിവിധ അവസ്ഥകളും ഇനിയും വരുവാനിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അവർക്കുള്ളതാണ്. എന്നാൽ അവർ ഇക്കാര്യത്തിനുള്ളതല്ല. പൗലോസ് കൊരിന്ത്യയിൽ സഭ സ്ഥാപിച്ചവനും യുക്തിയുക്തമായി സുവിശേഷം പ്രസംഗിച്ചവനും ആത്മാവിൻ്റെ അതിശക്തിയോടെ പ്രവർത്തിച്ചവനുമായിരുന്നു. അപ്പൊല്ലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പൊല്ലോസ് നല്ല വാഗ്മിയായിരുന്നു. കേഫാവ് യേശുക്രിസ്തുവിനോട് കൂടെ വസിച്ചവനായിരുന്നു കൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം വളരെ വിശ്വസനീയമാണെന്ന് പ്രസംഗിച്ചു. ദൈവം നൽകിയത് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് ക്രിസ്തുവിനെ മാത്രമായിരുന്നു. ലോകമെന്ന് ചിന്തിക്കുമ്പോൾ ലോക എന്നുള്ളതിൻ്റെ മൂലപദം ഗ്രീക്കിൽ കോസ്മോസ് എന്നാണ്, ഭൗതികമായ പ്രപഞ്ചം എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവൻ, ജീവൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ജീവൻ ലഭിക്കുകയുള്ളൂ. മരണം, ക്രിസ്തു മരണത്തെ ജയിച്ചതുകൊണ്ട് വിശ്വാസികൾക്ക് മരണത്തെ ഭയമില്ല. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് മരണം ലാഭമാണ്. 23-ാം വാക്യം, നിങ്ങളോ ക്രിസ്തുവിൻ ഉള്ളവർ. കൊരിന്ത്യ സഭയിലുള്ളവർ ക്രിസ്തുവിൻ്റെ വകയാണെന്ന് അപ്പോസ്തോലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു ദൈവത്തിനുള്ളവനാകയാൽ ക്രിസ്തുവിനുള്ളവരാകുക എന്നത് ലോകത്തിൻ്റെയും അതിലെ സംഭവങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുക എന്നതാണ്. അതുകൊണ്ട് നേതൃത്വത്തിലും സംഘടനാ ശക്തിയിലും പ്രശംസിക്കാതെ സകല മഹത്വവും ദൈവത്തിന് കരയറ്റിക്കൊണ്ട് ക്രിസ്തുവിലും ക്രൂശിലും പ്രശംസിക്കണമെന്നാണ് പൗലോസ് ഇവിടെ സമർത്ഥിക്കുന്നത്. സൃഷ്ടാവിന് മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ഈ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ പൗലോസ് സഭയെ പ്രബോധിപ്പിക്കുന്നു. സൃഷ്ടാവിന് മഹത്വം കൊടുക്കാതെ സൃഷ്ടികൾക്ക് എന്തിനു മഹത്വം കൊടുക്കണം? വചനം പറയുന്നു, നാം ക്രിസ്തുവിനുള്ളവരും ക്രിസ്തു ദൈവത്തിനുള്ളവനുമാകുന്നു. അതുകൊണ്ട് ഈ ലോകമല്ല നിങ്ങളിൽ കർത്തൃത്വം നടത്തേണ്ടത്, ദൈവ വചനമാണ് അല്ലെങ്കിൽ ക്രിസ്തുവാണ്. വചനം പറയുന്നു, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽക്കീഴെ ആക്കിയിരിക്കുന്നു. വിശ്വാസികളും നേതൃത്വ നിരയുള്ളവരും ഐക്യതയോടെ ചേർന്ന് ഒരു പുതിയ സഭ, ക്രിസ്തു സഭ, മനുഷ്യസഭയല്ല, എൻ്റെ സഭയല്ല, ദൈവസഭ പണിയുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇതോടുകൂടി 3-ാം അധ്യായത്തിൻ്റെ പഠനം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള അധ്യായം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.